പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കട വന്നിരിക്കുന്ന എവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശിഷ്യ ഇന്നലത്തെ ദിവസം ഈ സഭയുടെ ഭാഗമായിരുന്ന തോമന സഹോദരി ഇനി ഞാൻ 4 മണിക്ക് കർത്താവിന്റെ അരികിലേക്ക് കടന്നുപോയി. ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, അവരുടെ അമ്മയും സഹോദരങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെ ആ ശുശ്രൂഷകളൊക്കെയും ഒരു യാത്രയയപ്പ് യോഗം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു കപ്പലിൽ കയറി ഒരാൾ അക്കരയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആ കപ്പലിൽ അയാളെ കയറ്റിയിട്ട് ആ വ്യക്തിയെ കയറ്റിയിട്ട് നമ്മളെല്ലാവരും ഈ സൈഡിൽ നിന്ന് ആ കരങ്ങൾ വീശി കാണിക്കുമ്പോൾ മറുവശം കൂടെ കാണുമ്പോഴാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നത്. മറുവശത്ത് നമ്മളെക്കാട്ടിലും അധികം ആളുകൾ അപ്പുറനിപ്പുണ്ട്. നമ്മൾ കരങ്ങൾ ഇങ്ങനെ വീശിയെങ്കിൽ അവരുടെ കരങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാൻ അങ്ങേക്കരയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സംഘങ്ങളെക്കാളധികമായി ഹാലലൂയ പ്രിയ സഹോദരിയുടെ ആത്മവണവളായ ക്രിസ്തു ആ കരങ്ങൾ നീട്ടി തന്നെ സ്വീകരിക്കുന്നത് ആത്മാവിൽ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ, ഹാലലൂയ. കഴിഞ്ഞ ബുധനാഴ്ച അവസാനമായി ആ സഹോദരി എന്നോട് സംസാരിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞ അവസാനത്തെ വാക്കിതാണ്, യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലിവ് യു വിൽ ഓൾസോ ലിവ്. എന്റെ ഹൃദയത്തിൽ സഹോദരി എന്നോട് പറഞ്ഞ അവസാനത്തെ വചനം ഞാൻ കുറിച്ചിട്ടിരിക്കുന്നു, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ധൈര്യം നമുക്ക് മുമ്പോട്ടുണ്ടായിരിക്കണം. പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഷോർട്ടായിട്ടുള്ളൊരു സന്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഐ നീഡ് സോ മച്ച് ഓഫ് എൻകറേജ്മെന്റ്. അതെല്ലാം ശരിയാകുമെന്ന് പറയുന്ന ഒരു മുറിവേദ്യന്റെ ആലോചനകളല്ല. ആത്മാവിൽ ദൈവത്തിൽ നിന്നും ദൈവസഭയിൽ നിന്നും ആ ഒരു ഉത്സാഹവും എൻകറേജ്മെന്റും ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ആവശ്യമെന്ന് ഞാൻ കരുതുക. പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. പക്ഷേ ഒരു രാജാവിന്റെയും ഒരു രാജ്യത്തിന്റെയും മുമ്പിൽ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യൻ ചൂരച്ചെടിയുടെ ചൂട്ടിക്കിടന്നുറങ്ങുമ്പോൾ എത്ര പ്രാവശ്യം തട്ടിയിട്ടാണ് ആ സഹോദരൻ ബലം പ്രാപിച്ചു പോയത്. പോട്ടെ, സ്ത്രീകളിൽ ജനിച്ചുകൊണ്ട് ഏറ്റവും വലിയവനായ യോഹന്നാൻ, അവൻ പോലും ഒരു സമയത്ത് ആളെ വിട്ട് അന്വേഷിപ്പിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണമോ? പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരെയും, നമ്മൾ ആരും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒന്നും അല്ല. നമ്മളെല്ലാവരും മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യരാ. എനിക്ക് നിങ്ങൾക്കും ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം ആദിമസഭയിൽ ഒരു അനേകരെ ആക്കി വെച്ചു. അതിലൊരാളുടെ പേര് തന്നെ പ്രബോധനപുത്രൻ, സൺ ഓഫ് എൻകറേജ്മെന്റ്. ബർണബാസിന്റെ പണി അതായിരുന്നു. ഞാൻ പറയുന്നത് ഇവിടുന്ന് കേൾക്കുന്നത് കറക്ഷനെങ്കിലും അതും ഒരു എൻകറേജ്മെന്റാണ്. കാരണം നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാ, അവൻ എന്നെ ശ്വാസിക്കുന്ന എന്റെ തലക്കെന്ന, എന്റെ ഞാൻ അതിനെ വിലക്കാതിരിക്കട്ടെ. എന്തുമായിക്കോട്ടെ, അത് ദൈവത്തിന്റെ വചനമായിട്ട് നാം ഏറ്റെടുക്കുക. ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ നിന്ന് ചില ചിന്തകൾ ഞാൻ പങ്കുവച്ച് വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹഗ്ഗായിയുടെ പ്രവചനം, അത് പഴയ നിയമത്തിൽ മലാഖിക്ക് മുമ്പ് സക്കരിയാവ്, സക്കരിയാവിന് മുമ്പ് ഹഗ്ഗായി. കേവലം 38 വാക്യങ്ങൾ മാത്രമുള്ളൊരു പുസ്തകമാണ് ഹഗ്ഗായിയുടെ പുസ്തകം. 2 അധ്യായങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഹഗ്ഗായിയുടെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സ്വർഗത്ത് ചെല്ലുമ്പോൾ ഹഗ്ഗായിയെ കാണുമ്പോൾ നിങ്ങൾ ആവർത്തിക്കുന്നതിലൊന്നും വിരസത തോന്നരുതേ. ഹഗ്ഗായി ചോദിക്കും, ഞാൻ എഴുതിയ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. ഇരമ്യാവ് ചോദിക്കുമ്പോൾ വേണേ പറയാം, യശയാവ് ചോദിക്കുമ്പോൾ പറയാം, 66 എണ്ണം ഉണ്ടായിരുന്നു, അധികം വായിക്കാം. പക്ഷെ ഹഗ്ഗായി ചോദിച്ചിട്ട് ഞാൻ 2 എണ്ണം എഴുതിയ നിങ്ങൾ വായിച്ചില്ലെന്ന് ചോദിക്കുമ്പം അതൊരു റിഗ്രറ്റിന് കാരണമായി തീരരുത്. പ്രിയമുള്ളവരെ, 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പ്രവചനമാണ് ഈ ഹഗ്ഗായിയുടെ പ്രവചനം. ഇതിനകത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം. പ്രവാസത്തിലായിരുന്ന ജനം മടങ്ങി വന്ന് ആദ്യത്തെ ഒരു ഉഷാർ എല്ലാവർക്കും ഉണ്ട്. ഏത് കാര്യത്തിന്? ആദ്യത്തെ ഉഷാറിൽ മതിലും കാര്യങ്ങളൊക്കെ പണിത് ഒരു പ്രത്യേക അവസ്ഥയിൽ ചില കാര്യങ്ങൾ വന്നപ്പം ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. എത്ര വർഷം മുടങ്ങിക്കിടന്നറിയാവോ? 18 വർഷം മുടങ്ങിക്കിടന്നു. 18 വർഷം. ആ സമയത്ത് നമ്മൾ 1:1 വായിക്കുന്നു, ദാര്യാവേശ് രാജാവിന്റെ 2ാം ആണ്ട് 6ാം മാസം 1ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി മുഖാന്തരം, പ്രവാചകൻ മുഖാന്തരം, യഹൂ ദേശാധിപതിയായ നിങ്ങൾ 1:1 കണ്ടോ? തിരുവചനത്തിലെല്ലാം ഇമ്പോർട്ടന്റ് ഡേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഒരാളോട് ദൈവം സംസാരിക്കുന്നതാണ്. തിരുവചനത്തിൽ ആണ്ടും നാളും പറയുന്ന ഒരു കാര്യം ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ അരുളപ്പാട് ഒരാൾക്കുണ്ടെങ്കിൽ അത് ദൈവം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 2:1 പറയുന്നത് 7ാം മാസം 21ാം തീയതി ഹഗ്ഗായി പ്രവചനം. എല്ലാം ഡേറ്റും നാളും ദൈവം കുറിച്ചു വെക്കുന്ന ഒരു കാര്യം ദൈവം ഒരാളോട് സംസാരിക്കുന്നതാണ്. ഇനി നിങ്ങൾ പിന്നീട് വായിക്കുക, ലൂക്കോസ് 3:1 വായിക്കുന്നു, അതെ, ഹന്നാവും കയ്യഫാവും പുരോഹിതന്മാരായിരുന്നപ്പം അവിടുത്തെ രാജാക്കന്മാരുടെ എല്ലാം പേര് പറഞ്ഞ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, അന്ന് സ്നാപക യോഗനാന് ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായി. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് എനിക്കും നിങ്ങൾക്കും കിട്ടിയ ദിവസമാണ് സ്വർഗത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ വീട് വെച്ചതോ വണ്ടി വാങ്ങിച്ചോ ഒന്നും സ്വർഗത്തിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയതും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. എനിക്കും സ്വർഗത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദൈവത്തിന്റെ അരുളപ്പാട് ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ലഭിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടും? ദൈവം പ്രത്യേകമായ ആൾക്കാരോട് പണ്ട് ഭാഗം ഭാഗമായിട്ട്, പുതിയ നിയമത്തിൽ നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവം എല്ലാവരോടും സംസാരിക്കും. പക്ഷെ കേൾക്കാനായിട്ട് ഉള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ. 1 സാമുവേൽ 9:27 ജസ്റ്റ് ഒന്ന് വായിക്കാം. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടുന്നില്ല എങ്കിൽ 1 സാമുവേൽ 9:27 ശൗലിനോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യം, സാമുവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 സാമുവേൽ 9:27
പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമുവേൽ ശൗലിനോട്, വൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക.
അവനോട് ഒരു കാര്യം പറയണേ, അവന്റെ കൂട്ടൊരുത്തനുണ്ട്, ശ്രദ്ധിച്ചോണേ, അവനോട് മുമ്പോട്ട് പോകാൻ പറ. ദൈവം എപ്പോഴും അങ്ങനെ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്നു. ആൾക്കാരുടെ മധ്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും. ഇവിടെ പറയുന്നു അവനോട് മുമ്പോട്ട് പോകാൻ പറ. അവൻ പോയി. പിന്നെ ഇവനോട് പറഞ്ഞു, അരുളപ്പാട് കേട്ടോണ്ട് പറഞ്ഞെന്നറിയോ?
അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു.
എഴുതി വെച്ചേക്കണേ, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ ഒച്ചിരി ഒരു നിൽക്കാവോ? ദൈവത്തിന്റെ സന്നിധി നമ്മൾ വരുമ്പോഴും ദൈവം നമ്മോട് പറയുന്ന കാര്യം ഇതാ, എനിക്ക് നിന്നോട് ഒരു അരുളപ്പാട് പറയാനുണ്ട്, നീ ശക്കലം നേരവും നിൽക്കാവോ? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തെ കേൾക്കാനായിട്ട് മുമ്പേ കേട്ടത് അതാണ് ഇടയന്റെ ശബ്ദം. നമുക്ക് അതിനൊരു മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ മനസ്സുള്ളവനായി കാത്തിരിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നേ. ശൗലിനോട് പറയുക, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ ആദ്യം കൂടെ ഉള്ളവനെ മുമ്പോട്ട് പോട്ടെന്ന്. പിന്നെ പറയുന്നു, നീ ഒരു ശകലവും നിന്നേ, ഈ ഓട്ടോ ഒക്കെ ഒന്ന് ബ്രേക്ക് അടിച്ചിട്ട് ഒന്ന് നിന്നേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവത്തെ കാത്തിരിക്കുക. ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കും. പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പം 1980കളിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാനുള്ളത് ഇന്ന് ദൈവം നിങ്ങളോട് എന്ത് സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ദൈവം നിങ്ങളോട് എന്ത് സംസാരിച്ചു, നമ്മൾ കൂട്ടായ്മയിലൊക്കെ എപ്പോഴും പറയും, ദൈവം കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, അതാണ് സഭയ്ക്ക് കേൾക്കേണ്ടത്. ഏലി ഒത്തിരി കേട്ടവനാ, പക്ഷെ ഇപ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഏലി അവിടെ കിടന്ന് കൂറുക്കം വലിക്കുമ്പോൾ ഇവിടുത്തെ കൊച്ചു ശാമുവേല് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഏലിയോട് ചോദിക്കുക, ഇതാ പ്രത്യേകത. അപ്പം ഏലിയ എക്സ്പീരിയൻസ് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, ഇനി നിന്നെ വിളിച്ചാൽ ഒരു കാര്യം പറഞ്ഞോണം, യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ശാമുവേലിന്റെ ദൈവം സംസാരിക്കുന്നത്.
ഇനിയും ദൈവത്തിന് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഇംഗ്ലീഷ് മനോഹരമാണ്, ദ ഒറാക്കിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കേണ്ടവരാണ് ദൈവസഭ. അതെന്താണെന്ന് ദൈവത്തിന് നമ്മോട് വ്യക്തിപരമായിട്ട് ഓരോ ദിവസവും ഇടപെടാനുണ്ട്. വചനത്തിലൂടെ വ്യക്തിപരമായി ആത്മാവിലൂടെ അവിടുത്തെ പ്രോബ്ലം, ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലെ പ്രോബ്ലം നമ്മൾ കാണുന്ന എന്താണ്?
കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാട് കൂടി.
ഒരു മിനിറ്റ്. ദൈവത്തിന്റെ ഒറാക്കിൾസ് ഓഫ് ഗോഡ്, ആ വാക്യം നിങ്ങൾ മറക്കരുത്. സഭയിലുള്ള ഓരോരുത്തരോടും ദൈവത്തിന് ചില പ്രസംഗങ്ങളല്ല പറയാനുള്ളത്, ദൈവത്തിന്റെ അരുളപ്പാട്. ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷിൽ അത് വളരെ മനോഹരമാണ്, ദ പ്രിൻസിപ്പിൾസ് ഒറാക്കിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അരുളപ്പാട്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ കണ്ടോ. ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് അനേക മേഖലകളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളുണ്ട്, അത് കേട്ടവർക്കായി സ്തോത്രം. പക്ഷെ അവിടം കൊണ്ട് നിൽക്കരുത്. ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ അടുത്ത തലത്തിലേക്ക് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, അതിലേക്ക് നാം എത്തിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. ഇനി ഞാൻ പറയാം, ദൈവം എപ്പോഴാ സംസാരിക്കുന്നത്? അതാണ് എടുത്ത ചോദ്യം. ഞാൻ എന്റെ അനുഭവം പറയാം. ഞാൻ ഇവിടെ അനേക സമയങ്ങള് കഥ കടച്ചൊക്കെ ഇതിനകത്ത് ഇരിക്കാറുണ്ട്, എപ്പോഴും അല്ല. പക്ഷേ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി ആ ബേക്കറി കഴിഞ്ഞ് അങ്ങ് റോഡിന്റെ അവിടെ പോകുമ്പോഴാ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നേ. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, കർത്താവേ, ഞാൻ നിന്നെ കേൾക്കാൻ വേണ്ടി ഇത്രയും സമയം നീ ഇരുന്നിട്ട് എന്താ സംസാരിക്കുക? എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് ആ ഒരു സമയത്തെ കൂട്ടായ്മ മാത്രമല്ല ആവശ്യം, ദൈവത്തിന് നമ്മോടുള്ള കൂട്ടായ്മ നാം എവിടെ ഇരുന്നാലും ആവശ്യം അത്രേ. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പരിധികൾ വെക്കരുത്. മോശയുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായൊരു സമയത്താണ്, തന്റെ രാജകിരീടം നഷ്ടമായി, തന്റെ ജീവിതം മുഴുവൻ തീർന്നു, ഇനി മുമ്പോട്ടൊരു അടി പോലും ഇല്ല എന്ന് ചിന്തിച്ച് അമ്മായിയപ്പന്റെ ആടുകളുമായിട്ട് 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന സമയത്താണ് ഒരു അരുളപ്പാട് കിട്ടുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ജോസഫിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് താൻ പ്രതീക്ഷ വെച്ചിരുന്ന പാനപാത്രവാഹനും തന്നെ മറന്നുപോയപ്പോഴാണ് ദൈവത്തിന്റെ വഴികൾ ജോസഫിനായി തുറക്കപ്പെട്ടത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് 5 വിവാഹങ്ങൾ കഴിഞ്ഞ 6-ാമത്തെ വിവാഹത്തിന് പോലും മനസ്സില്ലാതെ എല്ലാ ഹോപ്പുകളും നഷ്ടപ്പെട്ടവള് ഒരു പാത്രം വെള്ളമെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സർവശക്തനായ ദൈവം, ആൽഫയും ഒമേഗയുമായവന്റെ അരുളപ്പാട് അവൾക്ക് ലഭിച്ചത്. ദൈവമാത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ. ഗ്രേറ്റസ്റ്റ് റെവലേഷൻ ബൈബിളിലെ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റെവലേഷൻ. അന്ന് ഉച്ചയ്ക്ക് ആ വെള്ളം കോരാൻ ഏകയായിട്ട് തകർന്നു വന്നവൾക്ക് ലഭിച്ചെങ്കിൽ, പ്രിയ ദൈവമേ, നീ ചോദിച്ചിട്ടുണ്ടോ, ഈസ് ദർ ഹോപ്പ് ഫോർ മീ? ദൈവമേ, എന്നെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടോ? നീ കേട്ടുകൊള്ളുക, ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. ഹാലലൂയ, ഹാലലൂയ. അത് ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം സംസാരിച്ചാൽ അതെങ്ങനെ നടപ്പാകുമെന്ന് നീ ചിന്തിക്കണ്ട. യഹോവേ അരുളി ചെയ്തു, അത് സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അത് സ്ഥാപിതമായി. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. മറന്നു പോകരുത്. ഹാലലൂയ. ഇതാണ് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ഒരു ഗുണം. ജനമെല്ലാം എന്തിയെന്നറിയോ, ഈ ഹഗ്ഗാടെ കാലത്ത് ജനമെല്ലാം ഒരു പിന്മാറ്റത്തിൽ പോയില്ല. അവര് പിന്മാറ്റത്തിൽ പോയില്ല. 18 വർഷം പണി മുടങ്ങിയപ്പം അവര് പിന്നെ അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം നടത്തി. അവരുടെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1-ാം അധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ പിന്നീട് വായിക്കുക. അതൊന്നും കർത്താവ് പറഞ്ഞു ചെയ്യേണ്ട കാര്യമുണ്ട്, ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ സെറ്റിൽ ചെയ്താൽ അത് സെറ്റിൽമെന്റ് അല്ല. നമുക്ക് തോന്നും സെറ്റിൽഡ് ആയെന്ന്, പക്ഷെ സെറ്റിൽമെന്റ് അല്ല. പ്രിയമുള്ളവരെ, 1-ാം അധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഈ യഹോവയുടെ ആലയം പണിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭൗതികമായ ഹോള് പണിയുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. അതൊരു കെട്ടിടമാണ് യഹോവയുടെ ആലയം പണിയുക എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ സ്പിരിച്വൽ വർക്ക്. അതൊരു ആത്മീയ പ്രവൃത്തിയാണത്. അത് കർത്താവ് ഞാൻ ചെയ്യാതെ മറ്റനേക കാര്യങ്ങൾ ഞാൻ ഇൻവോൾവ് ആകട്ടും. എനിക്കെന്തുകൊണ്ടാ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, നമുക്കൊരു സ്പിരിച്വൽ ജോയ് ഉണ്ടോ? ഫിലിപ്പി ആൻസി എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. അനേക ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും. അദ്ദേഹം ഓരോ ബുക്കുകളും അനേകം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തും പഠിച്ചിട്ടുമാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തിൽ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹം ആൾക്കാരെ രണ്ടായിട്ട് തിരിച്ചു, സ്റ്റാർസ് ആൻഡ് സെർവൻസ്. നക്ഷത്രങ്ങളും സാധാരണ സെർവൻസ്, സ്റ്റാർസ് ആൻഡ് സെർവൻസ്. സ്റ്റാർസിനെ കുറിച്ച് പറയുകയാണ്, വലിയ ക്രിക്കറ്റ് താരങ്ങളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ടിവി പേഴ്സണാലിറ്റികളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സിനിമാ താരങ്ങളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിലും ബോളിവുഡിലുമുള്ള അനേകരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവരുടെ എല്ലാം ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, ദേ ആർ സോ മച്ച് ട്രബിൾഡ്, ഡിസ്ട്രസ്ഡ് ആൻഡ് മെന്റലി ഇംബാലൻസ്ഡ്. അദ്ദേഹത്തിന്റെ സ്റ്റഡി അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, അത് ഞാൻ അവരെ കണ്ടപ്പോൾ, ദേ ആർ ഹോപ്പ്ലെസ്. അനേകരും മാനസികമായിട്ടുള്ള തകർച്ചയിലായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ദെൻ ഐ ഇന്റർവ്യൂഡ് അനദർ സെക്ഷൻ കോൾഡ് സെർവൻസ്. അദ്ദേഹം എടുത്തൊരു സെർവന്റാണ് ഡോക്ടർ പോൾ ബ്രാൻഡ്. തമിഴ്നാട്ടില് അനേക വർഷങ്ങൾ വെല്ലൂരില് കുഷ്ഠരോഗികളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച പോൾ ബ്രാൻഡിനെ പോലുള്ള അനേക വേലക്കാരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ദേ ഹാവ് വേസ്റ്റഡ് ദർ ലൈഫ്. ലോകപരമായിട്ട് അവര് അത് വേസ്റ്റ് ചെയ്തു, പക്ഷെ ക്രിസ്തുവിന്റെ വചന പ്രകാരം അവരത് കണ്ടെത്തി. ഹാലലൂയ, ഹാലലൂയ. ആർ യു എ സ്റ്റാർ ഓർ എ സെർവന്റ്? ആത്മീയ ലോകത്തിലും വി കൻ സീ ടു ടൈപ്സ് ഓഫ് പീപ്പിൾ, സ്റ്റാർസ് ആൻഡ് സെർവന്റ്സ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, ഞാൻ എവിടെയായിരുന്നാലും കർത്താവെ, ഒരിക്കലും ഒരു സ്റ്റാർ ആയിത്തീരാതെ ഒരു സെർവന്റായി അവസാനത്തോളം ക്രിസ്തുവിനെ പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തെ. നമുക്കൊരു സ്റ്റാർ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. ഹല്ലേലൂയ. ആളുകൾ മടുത്തു. ആളുകള് ഈ സമയത്ത് അവര് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ദൈവം ചെയ്തതെന്നറിയ, ദൈവം അവരെ ഉണർത്തുക. ദൈവം ഉണർത്തിയ ഒരാളാണ് ഹഗ്ഗായി പ്രോഫറ്റ്. അടുത്തതായിട്ട് ഉയർത്തിയത് അവിടുത്തെ ഗവർണറിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവത്തിന്റെ വഴികൾ നോക്കണം. ഗവർണർ അല്ലെങ്കിൽ സെരുബാബേൽ എന്ന് പറയുന്ന ഗവർണറിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അടുത്തത് പുരോഹിതനായിരുന്ന യഹോസദാക്കിന്റെ മകനായിരിക്കുന്ന ജോശുവയെ ദൈവം ഉണർത്തി. ദൈവം അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അഗോചരമാ. ദൈവം അവരെ ഉണർത്തിയിട്ട് ഒന്നാമത്തെ അവരോട് പറയുന്ന കാര്യമുണ്ട്, ബി സ്ട്രോങ്, ഐ ആം വിത്ത് യു, ഡു നോട്ട് ഫിയർ. ബി സ്ട്രോങ്, ധൈര്യപ്പെടുക, മലയാളത്തിൽ ധൈര്യപ്പെടുക, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടല്ലോ, ഡു നോട്ട് ഫിയർ. ഹഗ്ഗായി പ്രവചനം 2:4 ബി സ്ട്രോങ്. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത്, ആകയാൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും, എന്താണ് ഉറപ്പുള്ളവരും, കുലുങ്ങാത്തവരും, പിന്നെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. പ്രിയമുള്ളവരെ, നമുക്ക് നാം നമ്മെ തന്നെ ഉത്സാഹിപ്പിക്കണം. അതുകൂടെ ഞാൻ പറയാ, നാം നമ്മെ തന്നെ ഉത്സാഹിപ്പിക്കണം, വചനത്തിലൂടെ ഉത്സാഹിപ്പിക്കണം. 2, കൂട്ടായ്മയുടെ ഉത്സാഹം നമ്മൾ ഏറ്റെടുക്കണം. അതാണ് ഫെലോഷിപ്പ്. നമുക്ക് ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഡൗൺ ആയിരിക്കും. ഫെലോഷിപ്പിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് നാം ആ എൻകറേജ്മെന്റ്, നാം ആ ഉത്സാഹം പ്രാപിച്ചെടുക്കണം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട്. എങ്ങനെ നമുക്ക്, അതെ, ഇവിടെ ഇവിടെ പറയുന്നു, ബി സ്ട്രോങ്, ഐ ആം വിത്ത് യു, ഡു നോട്ട് ഫിയർ. അവരെ ദൈവം ഉണർത്തിയിട്ട് നിങ്ങൾ, ഞാൻ റിസൾട്ട് പറയാം, 4 കൊണ്ട് അവരെ ആലയം പൂർത്തിയാക്കി. ദൈവമാണ് അവരെ ഉണർത്തിയത്. ദൈവത്തിനല്ലാതെ പ്രിയമുള്ളവരെ, നമ്മെ ഉണർത്താൻ ആർക്കും കഴിയത്തില്ല. മനുഷ്യരെ ദൈവം കരങ്ങളിൽ എടുത്തേക്കാം, തീർച്ചയായിട്ടും അവരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ഉണർത്തുന്നത്. രണ്ടാമതൊരു കാര്യം നമ്മൾ ചിന്തിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം, വചനം നമ്മെ ഉറപ്പിക്കുന്ന ഒരു കാര്യം. ഒന്ന്, കർത്താവിന്റെ വചനം പറയുന്നു, ബി സ്ട്രോങ്, ഉറച്ചിരിക്കുക. നമ്മൾ ചില സമയത്ത് അങ്ങ് ഡിസ്കറേജ്ഡ് ആയി പോകും. ഈ ദൈവവേലയുടെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നറിയോ, നമ്മളെ ചുമ്മാ ഡിസ്കറേജ്ഡ് ആക്കുക. ഈ റിയൽ ആയിട്ട് പ്രാർത്ഥിക്കും ദൈവമക്കൾ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാവുള്ളൂ, അന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം വേറെ തിരിച്ചു കഴിഞ്ഞപ്പം ശരീരത്തിന് ഭയങ്കര ക്ഷീണം തോന്നിയിട്ടുണ്ടോ? നമുക്കങ്ങ് കിടക്കണമെന്നൊരു ചിന്തയാ. 2, അന്നേരം വരെ മൈൻഡ് ഫ്രീ ആയിരുന്നു. ആ സമയത്ത് മൈൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക. 1000 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ നമുക്ക് അന്ന് നമ്മൾ ചിന്തിക്കാൻ അറിയാവോ, ഇപ്പൊ ഈ പ്രാർത്ഥന തൽക്കാലം അവിടെ അവിടെ അഭിഷാ ജയിക്കുന്നേ. ഇപ്പൊ ഈ പ്രാർത്ഥന തൽക്കാലം നമുക്ക് പിന്നെ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ മാറ്റിവെക്കുക. ആലയമണി എന്ന് പറഞ്ഞാൽ അതാ, അതാ പ്രാർത്ഥന, ആലയമണിയാ. ഞാൻ പറയാം പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ച അവസ്ഥയിലും മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന അവസ്ഥയിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് നമ്മെ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും മടുപ്പിക്കുക എന്നൊരു കാര്യമാണ്. മടുപ്പിക്കുക എന്നൊരു കാര്യമാണ്. പ്രാർത്ഥനയുടെ എല്ലാ മർമ്മവും ഒരുപക്ഷെ നമുക്ക് മനസ്സിലായെന്നിരിക്കത്തില്ല. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോ. അടുത്ത പ്രാവശ്യം പിശാച് നിങ്ങൾക്കെതിരെ ആയുധങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉറപ്പു പറയാം, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ദൈവം ചെയ്യും, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും, ആലയത്തിന്റെ പണി നടക്കുക തന്നെ ചെയ്യും. പ്രശ്നോട് ഇത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ ഡിസ്കറേജ് ആകരുത്. വചനത്താൽ നമ്മൾ നമ്മെ തന്നെ ഉത്സി. രണ്ടാമത് ഒരു ഡിസ്കറേജ്മെന്റ് എന്നറിയോ, ആൾക്കാരോട് പറഞ്ഞൊരു കാര്യം, എത്ര വർഷമായി വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ ഈ മറ്റു സഭകളിൽ പോയിട്ട് ചില കാര്യങ്ങൾ കേട്ടു വരുന്നല്ലേ, ഇവിടെ സത്യവചനങ്ങൾ 10-16 വർഷമായിട്ട് കേട്ടിട്ട് ഒരു മാറ്റവും ഇല്ലേ? തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി മാറ്റാനുണ്ട്. നമ്മൾ മുമ്പോട്ട് പോവുക, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല, നമ്മൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, വചനത്താൽ നമ്മൾ നമ്മളെ തന്നെ തരിപ്പെടുത്തണം. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരു ദൈവമുണ്ട്, അവനത് പൂർത്തിയാക്കി തികയ്ക്കാൻ വിശ്വസ്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വചനത്താൽ നാം നമ്മെ തന്നെ ഉറപ്പിക്കണം. പരിശുദ്ധാത്മാവിനാൽ നാം നമ്മെ തന്നെ ഉറപ്പിക്കണം. പ്രത്യാശയാൽ നമ്മെ തന്നെ ഉറപ്പിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇനി വേറൊരു കാര്യമുടെ പ്രാർത്ഥനയോട് പറഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥന കഴിയുമ്പോഴത്തേനെന്നറിയോ, അതുകൂടെ പറഞ്ഞ്, അതായത് കുറച്ചു നേരം പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷവും നമുക്കൊരു ഉത്സവമൊക്കെ ആകുമ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ട് പോവുക. പോകല്ലേ, ആവശ്യക്കാരനപ്പുറത്തുണ്ട്. നമ്മൾ പറയാം, ഇന്ന് എന്റെ കാര്യം സ്തോത്രം, എനിക്ക് മന്ന കിട്ടി, എനിക്കൊരു ആ സന്തോഷമുണ്ടായി, ഞാൻ രണ്ട് പാട്ട് പാടി, അയാം ഓക്കെ. നോ, അവിടെ വെച്ച് നിർത്തരുത്. ഗോ ടു ദ സെക്കൻഡ് മൈൽ. അവിടെ ചെല്ലുക, കാരണം ആവശ്യക്കാരൻ വെളിയിരിപ്പുണ്ട്. ആവശ്യക്കാരൻ വെളിയിരിപ്പുണ്ട്. അവിടെ ദൈവത്തോട് പറയണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ കർത്താവേ, വചനത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നിടണമേ കർത്താവേ, ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കാൻ നീ എന്നെ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ നാം ആത്മനിറവോടും പാടിയും ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ജീവന്റെ പുതുക്കത്തോടെ വെളിയിലിറങ്ങിയാൽ നമ്മെ കാണുന്നവർ ആ ജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നായിക്കോട്ടെ, നാം അവിടെ ആ ബലം പ്രാപിക്കുക തന്നെ. ബി സ്ട്രോങ്, ഐ ആം വിത്ത് യു, ഡു നോട്ട് ഫിയർ. പിശാച് പറയും, ദേഷ്യം കോപത്തിൽ കോപമൊക്കെ എന്താ, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക. പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടാകും. ഈ ഹിമാലയം കയറാൻ പോയ ആദ്യത്തെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് ആദ്യകാലങ്ങളിൽ പോയ ഗ്രൂപ്പാ, അതിൽ അവർക്ക് കയറാൻ പറ്റിയില്ല. ഭയങ്കര തണുപ്പും ഇന്ന് ഇന്നൊക്കെ ഒത്തിരി ടെക്നോളജിയും കാര്യങ്ങളും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അന്ന് അതിഭയങ്കരമായ തണുപ്പത്ത് അവർക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവർ പകുതി വഴിക്ക് ഇറങ്ങിപ്പോന്നു. പക്ഷേ അതിലൊരാൾ നിന്ന് ആ ഹിമാലയത്തെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. മൗണ്ട് എവറസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, യു കൻ നോട്ട് ഗ്രോ ബട്ട് ഐ ക്യാൻ. നിനക്ക് ഇനി ഒരിക്കലും വളരാൻ കഴിയത്തില്ല. നിന്റെ ഉയരം 8848 മീറ്ററാ. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് വളരാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ അനാക്ക് മല്ലന്മാരെ പോലെ നിൽക്കുന്ന നമ്മുടെ ജഡത്തിന്റെയോ അനേക കാര്യങ്ങളെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കണം, യു കൻ നോട്ട് ഗ്രോ ഗ്രോ ബട്ട് ഐ ക്യാൻ ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന തലയോളം എനിക്ക് സകലത്തിലും വളരുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നിന്നെ ഞാൻ മതിച്ചടുക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൊടുത്ത നേരെ ഞാൻ പാഞ്ഞു ചൊല്ലുമെന്ന് പറഞ്ഞ് ഒരു ജയം പ്രാപിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട സത്യമുണ്ട്. ഈ അടിസ്ഥാന സത്യം മനസ്സിലാക്കിയെങ്കിലേ ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെ, ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വാക്യം, ഹെബ്രായർ 12:26 മുതൽ ആർക്കെങ്കിലും വായിക്കാം. ഹഗ്ഗായി 2:6-ും,
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും,
ഈ ഒരു വെളിപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോവുക എന്നൊരു വെളിപ്പാടുള്ളവനെ ഇളക്കാൻ ആർക്കും പറ്റത്തില്ല.
കടലിനെയും കരയെയും ഇളക്കും,
കരലിനെയും കരയെയും കടലിനെയും ഞാൻ ഇളക്കും,
ഞാൻ സകല ജാതികളെയും ഇളക്കും.
ആ
സകല ജാതികളുടെയും മനോഹര വസ്തു
അതിലേക്ക് വരികയാണ്. ഈ 12:26 കണ്ടോ, അവിടെയും പ്രിയ സൗരങ്ങളെ ഞാൻ പറയും, എനിക്ക് എത്രത്തോളം ആത്മീയമായിട്ട് വളരാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ദൈവം എന്നാത്തിനെയൊക്കെ ഇളക്കുമെന്നൊരു വെളിപ്പാടുണ്ടോ, അത്രത്തോളം എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റും. ഇവിടെ നമ്മുടെ സന്തോർ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ കൂട്ടി വെച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം ഒരു ദിവസം ഈ കരയെയും ഈ കടലിനെയും ഈ ആകാശത്തെയും എല്ലാം ഇളക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ആത്മീയമായിട്ട് ഒത്തിരി മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ എന്തൊക്കെ കാണിച്ചു വെച്ചാലും ഇതെല്ലാം ഒരു ദിവസം ഇളകിപ്പോകും. ഇനി ഹെബ്രായർ വായിക്കുമ്പോൾ അത് പൂർത്തിയാകുന്ന 28-ാമത്തെ വാക്യം, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴും ഞാനിനി
ഒരിക്കൽ ഭൂമിയെ
മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്നവൻ
വാക്തത്വം
ചെയ്യുന്ന വാക്തത്വമാണോ? ഇറ്റ്സ് എ പ്രോമിസ്, അതൊരു വാക്തത്വമാണ്. അടുത്ത വചനം 27,
ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു.
അടുത്ത വചനം,
ആകിയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക.
സേവ ചെയ്യുക എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. സർഗാഡ്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ. ലെറ്റ് എസ് സർവ് ഗോഡ്. ഇളകാത്ത രാജ്യം ഹൃദയത്തിൽ കുറിച്ചിട്ടാണ് നിങ്ങളോട് തന്നെ പ്രസംഗിക്കണം. ഈ കാണുന്ന എല്ലാം കാണും, ഇതെല്ലാം ഇളകുന്ന രാജ്യമാണ്. ദൈവം ഒരു സ്വിതിനെ എല്ലാം ഇളക്കും. പക്ഷെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി, വാക്യം ശ്രദ്ധിച്ചോണെ, ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ. സർ, ഹൗ വി ക്യാൻ സർവ് ഗോഡ്? ഞാൻ പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവചനം 13:2 പറയുന്നു, മിനിസ്ട്രിങ് അണ്ടർ ദ ലോർഡ്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ദേവർ മിനിസ്ട്രിങ് അണ്ടർ ദ ലോർഡ്, അതാണ് ഒരു സെർവിങ്, ദൈവത്തെ സെർവ് ചെയ്യുക. അത് പഠിച്ചിട്ടുള്ളവരുണ്ട്, പഠിക്കാത്തവർ പഠിക്കണം. ഹൗ ടു സെർവ് ഗോഡ്. ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്താലും, പ്രസംഗിച്ചാലും, പാടിയാലും, ആത്മാക്കളെ നേടിയാലും, എന്തെല്ലാം ചെയ്താലും, എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്റെ കർത്താവിനെ വ്യക്തിപരമായിട്ട് ആരാധിക്കുന്നില്ലെങ്കിൽ, ഇറ്റ്സ് എ ബിഗ് സീറോ. ദൈവത്തെ വ്യക്തിപരമായിട്ട് അത് എങ്ങനെയാണെന്ന് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും. അല്ലെങ്കിൽ ചില സഹോദരങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കുള്ള ആ വെളിച്ചം നിങ്ങൾക്ക് പകർന്നു തരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ട് കർത്താവിനെ when they were doing their priestly ministry to the Lord. മറ്റൊന്നും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അതിലേക്ക് വരിക. അപ്പോസ്തലൻ 13:2 പറയുന്നു, സെർവിംഗ് ഗോഡ്, ഗോ ടു ദ ഹോളി ഓഫ് ഹോളീസ്, സീ ദ ഫേസ് ഓഫ് ഗോഡ്, സെർവ് ഹിം, വർഷിപ്പ് ഹിം, അവനെ ആരാധിക്കുക, അവന് നന്ദി പറയുക, അവന്റെ മുഖസൗന്ദര്യം നിർമ്മലമായ അവന്റെ മുഖത്തിന്റെ ഗ്ലോറി കണ്ട് ആനന്ദിച്ച് ഓരോ ദിവസവും സന്തോഷിക്കുക. അപ്പോഴാണ് നമുക്ക് പാടാൻ സാധിക്കുന്നത്, നിൻമുഖ കാന്തി എന്റെ മാനവ നീക്കും, നിൻ മധുരാമൃത വചനം ഹിന്നതയാകെ പോക്കും. ഒന്നാമത്തെ സെർവിംഗ് ഗോഡ്, മറക്കല്ലേ, ദൈവത്തെ സെർവ് ചെയ്യാതെ മറ്റൊന്നിനും പോകരുത്. സെർവിംഗ് ഗോഡ്. രണ്ടാമത്തേത് 1 Peter 4:10, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ. വാക്യങ്ങൾ കുറിച്ചിട്ട് പോകണമേ. അപ്പോസ്തലപ്രവർത്തനം 13:2, ഹൗ യു ക്യാൻ മിനിസ്റ്ററിംഗ് ടു ദ ലോർഡ്. രണ്ടാമത്തേത് മിനിസ്റ്ററിംഗ് വൺ അനദർ, ദൈവത്തെ മാത്രം സെർവ് ചെയ്യുക എന്നുള്ളതല്ല, അതിന്റെ ബാലൻസ് ആണ്. അതെ, ഇത് നമ്മൾ 13:2 കണ്ടു, ദേവർ മിനിസ്റ്റർ ടു ദ ലോർഡ്. ചർച്ച് 1 Peter 4:10,
ഓരോരുത്തൻ
എന്ത് ലഭിച്ചതുപോലെ, വരം ലഭിച്ചതുപോലെ. പിന്നെ
വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യനും.
ദ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങൾ കാര്യം കണ്ടോ, എന്ത് ഗ്രേസ് ആണ്? ദ മാനിഫോൾഡ്. ഞാൻ സഭയെ, ഞാൻ ഒരു കാര്യം, ഞങ്ങൾ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില നാളുകളിലെ ചില കാര്യങ്ങൾ, ചില ആൾക്കാരെ ഞങ്ങൾ ദൈവത്തിന് അവരോർത്ത് ദൈവത്തെ സ്തുതിക്കുക. കാരണം ഒന്നും പറയാതെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ദൈവം നിത്യതയിൽ പ്രതിഫലം കൊടുക്കട്ടെ. അതിൽ നിങ്ങൾ വർദ്ധിച്ചു വരിക, അതിൽ കർത്താവ് നിശ്ചയമായി സന്തോഷിക്കുന്നുണ്ട്. പറയുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ. ശ്രദ്ധിച്ചു വേണം, എനിക്ക് എന്ത് വരവ് ലഭിച്ചത്? നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വരാം. പക്ഷെ ദൈവം അതല്ല നോക്കുന്നേ. ദൈവം എഴുതിയതായത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരമനായി അതിനെക്കൊണ്ട് സെർവിംഗ് വൺ അനദർ, അതിനെക്കൊണ്ട് എന്ത് ചെയ്യുക? ശുശ്രൂഷിക്കുക. അപ്പം ഈ സഭയിലുള്ളവര് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വരം ലഭിച്ചതുപോലെ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കണം. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞു, മിനിസ്ട്രിംഗ് വിത്ത് ദ ലോർഡ്, ഹോളി ഹോളീസിൽ ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുക, ഹോളി പ്ലേസിൽ ചർച്ചിനെ സെർവ് ചെയ്യുക. ഇനിയാണ് ഔട്ടർ കോട്ട് പുറത്ത് ഹെബ്രായർ 13:13, നമ്മൾ ഇവിടം കൊണ്ട് നിർത്തരുത്. ഒന്ന്, നാം ദൈവത്തെ സെർവ് ചെയ്യുക. രണ്ട്, സഭയെ സെർവ് ചെയ്യുക. അവിടെ കൊണ്ട് നിർത്തരുത്. അടുത്ത വചനം പറയുന്നു, നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട്
പാളയത്തിന് പുറത്ത് സെർവിങ് ഔട്ട്സൈഡ് പീപ്പിൾ,
പുറത്തുള്ളവരെ നാം സെർവ് ചെയ്യണം. അപ്പോഴാണ് ആ സെർവിങ് പൂർത്തിയാകുന്നത്, അപ്പോഴാണ് ആ സെർവിങ് അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവർ, ഇതാണ് ആലയം എന്ന് പറയുന്നത്. ആലയം എന്ന് പറയുന്ന ഒരു കെട്ടിടമല്ല, ഈ ഹോളല്ല ആലയം, ആവർത്തിക്കുകയാണ്, ഇതൊന്നുമല്ല ആലയം. ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ദൈവത്തിന്റെ സഭയുടെ പണിയാണ് ആലയത്തിന്റെ പണി. ഇപ്പോൾ ഒന്നാമത് പറഞ്ഞു ബി സ്ട്രോങ്, ധൈര്യപ്പെടുക, ഐ ആം വിത്ത് യു, ഡു നോട്ട് ഫിയർ, ഭയപ്പെടരുത്. രണ്ടാമത് പറഞ്ഞു ഒരു വെളിപ്പാടുണ്ടായിരിക്കണം, ഹി വിൽ ഷെയ്ക്ക് എവരിത്തിങ്, എല്ലാം മാറുന്നൊരു ദിവസമുണ്ട്, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മരണവെട്ടി മാത്രമല്ല, എല്ലാ സഭയിൽ സ്ഥിരമായിട്ട് പറയേണ്ട ഒരു വക. സോ അവിടെ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകാൻ ഒരു ചെരുപ്പ് പോലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആവർത്തിക്കുക, ഒരു പൊട്ടിയ ചെരുപ്പ് പോലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവം വെളിപ്പാട് തരട്ടെ, എന്നാൽ ഇളകാത്ത രാജ്യത്ത് നിക്ഷേപമുള്ളവരായി കർത്താവിനുള്ള കൂട്ടായ്മയിൽ. പ്രിയ സൗരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണമേ, ബി പ്രിപ്പയർഡ്. എന്നെ നിങ്ങൾ എന്തെയും വിളിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചരിത്തോടെ പറയുക, അനേകർ പ്രിപ്പയർഡ് ആകാത്തവരുണ്ട്. ഹൃദയവേദന ഞങ്ങൾ പറയുക, ബി പ്രിപ്പയർഡ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. രണ്ട്, ദൈവം ആരെ എപ്പോഴാ വിളിക്കുന്നത് നമുക്കറിയത്തില്ല. നാം ആരും ചിന്തിക്കരുത്. പ്രിയമുള്ളവരെ, ഗ്രാസ് എന്നൊരു വാക്കുണ്ട് ബൈബിളിൽ. ഞാൻ കഴിഞ്ഞ ദിവസം കൺകോർഡൻസ് എടുത്തു വെച്ച് വായിച്ചു, ഗ്രാസ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിക്കണം. എന്താണെന്നറിയോ ബൈബിളിലെ ഗ്രാസ്? ജനം പുല്ല് തന്നെ. വചനം വചനമായിട്ട് തന്നെ പറയുക, ജനം പുല്ല് തന്നെ. അവന്റെ മഹത്വമല്ല, എന്തോ ആയിക്കോട്ടെ, അത് പുല്ലിന്റെ പൂ പോലെ വാടിപ്പോകുന്നു. ഓൾ ദ വേഴ്സസ് ഐസയ, ഫസ്റ്റ് പീറ്റർ, നൂറ് അനേക വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുവാടി പുല്ലുതിർന്നുപോയി, ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്ന പ്രേരണ. ദൈവത്തിന്റെ മഹത്വമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുല്ലുപോലെ, നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. പ്രിയമുള്ളവർ, ഈ മനുഷ്യന്റെ മഹത്വം പല പല കാര്യങ്ങളിലുണ്ട് നമുക്കറിയാം, പക്ഷെ ആ മഹത്വം അത് മാറിപ്പോകുന്നതാ. പക്ഷേ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിലൊരു മഹത്വമുണ്ട്. നിങ്ങൾ ഈ ഹഗ്ഗായി വായിക്കുമ്പോൾ ആലയം എന്ന് പറയുന്നിടത്തെല്ലാം മഹത്വം എന്നൊരു വാക്കുണ്ട്. വേർ ദർ ഇസ് ദ ടെമ്പിൾ, ദർ ഇസ് ഗ്ലോറി. വേർ ദർ ഇസ് ഗ്ലോറി, ദർ ഇസ് ടെമ്പിൾ. നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്, ആ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ മഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ മഹത്വത്തിന് വേണ്ടി, വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. അലൻ റെഡ്പാത്ത് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, ഇതിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ടാവും. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം സഭയിലും വരുമായിരുന്നു, ലോകപരമായ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, രക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ ഓക്കെ ബ്രദർ, എസ്ഐയുടെ ലൈഫ്, എസ്ഐയുടെ സോൾ ആൻഡ് എ വേസ്റ്റഡ് ലൈഫ്, രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവും പാഴാക്കി കളഞ്ഞൊരു ജീവിതവും. അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ പോയി, പിന്നെയും പുറത്തു ചെല്ലുമ്പോൾ ഇതിങ്ങനെ കൊളുത്തിയിട്ടിരിക്കുകയാണ്, എ സേവ്ഡ് സോൾ ആൻഡ് എ വേസ്റ്റഡ് ലൈഫ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആ വാക്യങ്ങള് വാളുപോലെ കയറിയിറങ്ങി, കർത്താവെ ഞാനൊരു സേവ്ഡ് സോൾ ആണ്, അതിനായി സ്തോത്രം, പക്ഷെ എന്റെ ജീവിതം ഞാൻ വേസ്റ്റ് ചെയ്യുകയാണോ? അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു ഉന്നതകരമായ തലത്തിലേക്ക് നടത്തി. രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, എ സേവ്ഡ് സോൾ ആൻഡ് എ വേസ്റ്റഡ് ലൈഫ് എന്ന അവസ്ഥയിലേക്ക് പോകാതെ, സെർവ് ഗോഡ്, സെർവ് ദ ചർച്ച്, സെർവ് ദ ഔട്ട്സൈഡ് പീപ്പിൾ. ഈ സെർവിങ്ങിലൂടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ നാം സ്തുതിക്കുകയാണ്. ആ ദൈവത്തിന്റെ ആ ഒരു കൂട്ടായ്മയിൽ നാം വർദ്ധിച്ചു വരുമ്പോൾ, മൂന്നാമത്തെ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം, ഹഗ്ഗായി 2:7, അതാണ് സുനിഷ് വായിച്ച, സകല ജാതിയെയും ഇളക്കും, പിന്നെ സകല ജാതികളുടെയും 2:7
സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും.
എന്താണ് ഇത്? ഈ ഒരു ഇമ്പോർട്ടന്റ് വചന കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് The desire of all nations shall come. The desire of all the nations. പ്രിയമുള്ളവർ, ഇവര് ഇവിടെ ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നുന്നത്, അത് ഇവര് ആലയമൊക്കെ പണിയുമ്പോൾ അത് അനേകർ അവിടേക്ക് കടന്നു വന്ന് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുള്ള ഒരു പഴയ നിയമ ഒരു കൺസെപ്റ്റിലായിരിക്കാം അവരെടുത്തത്. പക്ഷെ യഥാർത്ഥത്തിൽ ഹൂ വാട്ട് ദ ഡിസയർ എന്നുള്ളതിനേക്കാളും ഞാനൊരു വ്യക്തിയായിട്ട് പറയാനായിരിക്കുകയാണ്, ഹൂ ഇസ് ദ ഡിസയർ ഓഫ് ഓൾ ദ നേഷൻസ്? പറയാമോ? Jesus Christ, He is the desire of all the nations. Hallelujah. ആൾക്കാർ ഒത്തിരി പേര് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്, പക്ഷെ ഇവർക്കൊന്നും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റയാളാണ് എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഹഗ്ഗായിക്ക് ശേഷം നമുക്കറിയാം, 500 വർഷം ശേഷം കർത്താവ് വന്നു, തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു, ദ ഡിസോർഡർ ഓഫ് ഓൾ ദ നേഷൻസ്, അവൻ മടങ്ങി വരും, അവനെ താം മുഖാമുഖമായി കാണും. നമുക്ക് പറയാം, ഹീസ് ദ ഡിസോർഡർ ഓഫ് മീ, കർത്താവെ എന്റെ ആഗ്രഹം അവനോടാകുന്നു, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. ദ ഡിസോർഡർ ഓഫ് All the nations, a worldly glory, a sorgia glory, എന്തിയാണ് അത്? അത് കവർ ചെയ്യുക. പിന്നെ പറയുകയാണ്, ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവരെ വീണ്ടും ഉണർത്തുകയാണ്. മൂന്ന് സന്ദേശങ്ങളാണ് ഇവിടെ നിന്ന് പഠിച്ചത്. ഒന്ന്, കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, there is hope for you. മടുത്തു പോകരുത്, ദൈവമാണ് നമ്മെ വിളിച്ചെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. But be strong, I am with you, do not fear, ഭയപ്പെടരുത്. രണ്ട്, one day he will shake everything. അവർ വെളിപ്പാടോടെ വേണം നാം അധ്വാനിപ്പാനും ജീവിക്കാനും. നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവോ, ദൈവം, ദൈവത്തിന്റെ രാജ്യം, അത് മാത്രമേ നിലനിൽക്കുന്നു. മൂന്നാമതായി, ദ ഡിസയർ ഓഫ് ഓൾ ദ നേഷൻസ് വിൽ കം, എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്ന ദ ഡിസയർ, എല്ലാവരുടെയും ആഗ്രഹമായിരിക്കുന്ന ക്രിസ്തുയേശു മടങ്ങി വരും. അപ്പോൾ ആ തേജസ് യഥാർത്ഥമായിട്ട് വെളിപ്പെടുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കമായിട്ടൊന്ന് പറയാം, ബി സ്ട്രോങ്, റീബിൽഡ്. എവിടെങ്കിലും എന്തെങ്കിലും മുടങ്ങിപ്പോയോ, Bible reading, prayer, fellowship, giving, devotion, gospel, എവിടെയാണോ എനിക്ക് മുടക്കം വന്നത്, റീബിൽഡ്. അതിനെ അടുത്ത വർഷത്തിന്റെ ആരംഭത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, അത് റീബിൽഡ് ചെയ്യുക. ഡു നോട്ട് ഫിയർ, വാച്ച് ഫോർ ദ ഡിസയർ ഓഫ് ദ നേഷൻസ്. കർത്താവിനെ കാത്തിരിക്കുക. ഹി ഹാസ് കം, അവൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അവൻ ഓൾറെഡി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയി. ആൻഡ് ഹി വിൽ കം, അവൻ വരും, അവനാണ് തേജസ്. അവനെ കാത്തിരിക്കുക. ആ തേജസ്സിൽ നമുക്ക് ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ സാധിക്കും. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഷോ മീ ദൈ ഗ്ലോറി, നിന്റെ മഹത്വം നീ ആലയത്തിൽ വെളിപ്പെടുത്തി. ശലോമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന്, തേജസ് ഇറങ്ങി വന്ന്, പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഉച്ച കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടോ, നാം പ്രാർത്ഥിക്കുന്നത്, ലോർഡ്, കർത്താവെ, നിന്റെ തേജസ് നീ വെളിപ്പെടുത്തണം. അനേക സ്ഥലങ്ങളിൽ ദൈവ സഹോദരന്മാർ കടന്നു പോകുന്നുണ്ട്. കർത്താവെ, നിന്റെ തേജസ്, നിന്റെ മഹത്വം, ഈ ലോകത്തിന്റെ മഹത്വം എല്ലാം പുല്ലുപോലെയാ, എന്നാൽ നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തണമേ. അതായിരുന്നു ഹഗ്ഗായിയുടെ ആഗ്രഹം. അങ്ങനെ സെരുബ്ബാബേൽ ക്ഷണിക്കുമ്പോൾ സെരുബ്ബാബേലിന്റെ ദൈവം പറഞ്ഞു, സെരുബ്ബാബേലെ, ഒരു കാര്യം ഞാൻ പറയാം, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെയാ. ദൈവലയിൽ ആയിരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എന്നെത്തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്, ഇത് നിന്റെ ശക്തിയാലല്ല, സൈന്യബലത്താലല്ല, ഇറ്റ്സ് ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവിനാൽ. കർത്താവ് പ്രകർത്താവ്, എനിക്കതാ വേണ്ടത്, എനിക്ക് ആത്മാവിന്റെ അത്യന്ത ബലം എനിക്ക് ആവശ്യം, എനിക്ക് ശക്തി, എനിക്ക് നിന്റെ സാക്ഷിയാകാൻ, തിരുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ എനിക്ക് അങ്ങടെ ഉന്നതകരമായിരിക്കുന്ന ശക്തി ആവശ്യം. പറയേ, എന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ബെല്ലാരി ഔട്ടർ സ്കോട്ടിലൊരു സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ഇറ്റ് വാസ് എ തെലുങ്ക് ചർച്ച്, ഒരു തെലുങ്ക് ചർച്ചായിരുന്നു അത്. സന്ധ്യയ്ക്ക് ഞാനും രാജ്യസഭയിലൂടെ കടന്നുപോയി. കുറച്ചാൾക്കാർ, ഒരു 10-35 പേരോടെ കൂടിയിരിപ്പുണ്ട്. പക്ഷേ ആ ദൈവദാസനും ആ ദാസന്റെ ഭാര്യയും കൂടെ കൂടെ നിന്ന് പാട്ടുകളൊക്കെ ലീഡ് ചെയ്യുന്നു. കുറച്ച് പിള്ളേരൊക്കെ ഓർഗൻ വായിക്കുന്നു. തെലുങ്ക് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ ആ പുറകിൽ തന്നെ ഇരുന്നു. പുറകിൽ തന്നെ ഇരുന്നപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര ആകർഷകമായിട്ട് തോന്നി. എനിക്കൊന്നും മനസ്സിലായി, ഞാൻ ബാക്കി ചേർത്തിരിക്കുക, ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടു, ആ സഹോദരി ഇങ്ങനെ മൈക്ക് വെച്ച് പാടുന്നു. ഒരു സഹോദരൻ, ആ ദൈവദാസൻ അവിടുത്തെ പാസ്റ്ററൊക്കെ ഒരു കൈ ഇവിടെ വെച്ച് കട്ട് ചെയ്തിരിക്കുക. ആ ഒരു കൈ ഇങ്ങനെ ചുമ്മാ ഷർട്ട് തൂങ്ങിക്കിടക്കുക. പിന്നെ പുള്ളി ആ ഒരു കൈ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തോ പുള്ളി പുതിയ സഭയിൽ ചെല്ലുമ്പോൾ നമുക്ക് എനിക്കവരെ അറിയാമെങ്കിലും ആദ്യമായിട്ട് ചെല്ലുക. അപ്പോൾ ഒരു പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഐ ഫെൽറ്റ്, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കത്തില്ല, ഐ സോ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തേജസ് ആ പാടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നതായി കണ്ടു. ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ വെറുതെ പുറകിച്ച് ചേർന്നിരുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയും. ദൈവമേ, നിന്റെ തേജസ് ഉള്ളതിനായി സ്തോത്രം. ആ പാടുന്ന സഹോദരി ഹൈദരാബാദിൽ ഒരു സ്ലമ്മിൽ ജനിച്ചു വളർന്നവരാ. ആ പാസ്റ്റർ സ്കൂളിൽ പോയിട്ടില്ല, സഹോദരി സ്കൂളിൽ പോയിട്ടില്ല, ഏതോ ഒരു ട്രെയിനിങ്ങിന് കുറച്ച് നാൾ പോയി രക്ഷിക്കപ്പെട്ടതിന് ശേഷം. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ പാടിയത്? ഞങ്ങളൊക്കെ ഒത്തിരി പാട്ടുകൾ പാടുന്നുണ്ട്. ആ പാട്ടന്റെ ഹൃദയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചു. ആ പാട്ടിന്റെ വരികൾ പാടി, രണ്ടു വരികൾ പാടി. എന്റെ അർത്ഥം ഞാൻ പറയാം. തേജോവാസ്തുല സ്വാത്യമൂലേമോ അനുഭവിച്ചുടുന ദർശനമോ, തേജോവാസ്തുല സത്യമുനേമു അനുഭവിച്ചുടു നാ ദർശനമു തേജോമയമൈന ശാലിമുനഗരുലു നീ കൃപ ചൂപ്പിസിവി തേജോമയമൈന ശാലിമുനഗരുലു നീ കൃപ ചൂപ്പിസിവി ഇതിയേ ഭാഗ്യമു ഞാൻ
ചോദിച്ചത് വാട്ട് ഇസ് മീൻ അവർ പറഞ്ഞു യശാർവതാ ഞങ്ങൾ പാടിയത് തേജോവാസുല തേജസ്സിൽ വസിക്കുന്ന കർത്താവേ തേജസ്സിന്റെ നാട്ടിൽ നീ ഞങ്ങൾക്കൊരു സ്വർഗീയ തേജസ് തന്നിരിക്കുന്നു ആ സ്വർഗീയ തേജസ് ഞങ്ങൾ കാണുന്നു തേജോമയമൈന തേജോമയനായ കർത്താവെ ശാലിം നഗരത്തിലൂടെ ഞങ്ങൾ നടന്ന് നിന്റെ തേജസ് കാണും ഞങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൽ പ്രകാശിക്കും ഹല്ലേലൂയ്യ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് ലാംഗ്വേജുകൾക്കപ്പുറമായി അതെ അറിവിനപ്പുറമായി വാക്കുകൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറമായി സൈന്യബലത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ ഞാൻ ചോദിച്ചു ഈ പാട്ട് ആരാ എഴുതിയത് അവർ പറഞ്ഞു ഈ പാട്ട് എഴുതിയത് ആന്ധ്രാപ്രദേശിൽ ഒരു ഹൈന്ദവ ഭവനത്തിൽ വളരെ തെമ്മാടിയായിട്ട് നടന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു വീട്ടുകാർ പറഞ്ഞു പുറത്തുപോയി അവിടെ ആന്ധ്രയുടെ പ്രദേശങ്ങളിലൂടെ പട്ടികളുടെ കൂടെ റോഡിൽ കടന്നും ആ ഇച്ചില് പട്ടികളുടെ കൂടെ വഴക്കുണ്ടാക്കിയും ദേഹത്ത് നാറുന്ന ഡ്രസ്സുമായിട്ട് നടന്നൊരു അരഭ്രാന്തനായ ചെറുപ്പക്കാരൻ അവനിങ്ങനെ എല്ലായിടത്തും ഒരു വട്ടനായിട്ട് നടന്നപ്പോൾ ഒരു സഭയിൽ അവൻ അബദ്ധവശ കയറി ചെന്നു ചെറിയൊരു കൂട്ടായ്മയാ ഒരു ചെറിയ കൂട്ടായ്മയിൽ സഭക്കാര് മാറ്റം കൊണ്ട് മൂക്ക് വെട്ടിയിട്ട് പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറഞ്ഞു എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ആ സഹോദരൻ ആരോരുമില്ലാത്ത റോഡിൽ നടന്നു പോയപ്പോൾ സ്വർഗത്തിലൊരു വെളിച്ചം പ്രകാശിച്ച് സൗഖ്യം പ്രാപിച്ച് ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവജനം പഠിച്ച് കുന്തൂരിന്റെ പ്രദേശത്ത് ആയിരക്കണക്കിന് ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടി ഇന്ന് സഭയിൽ ആയിരങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവ് അദ്ദേഹം എഴുതിയ പാട്ടാണ് തേജോ വാസുല സ്വാസ്ഥ്യമേലോ അദ്ദേഹത്തിന് അനേക ഗാനങ്ങളുണ്ട് ഞാൻ എനിക്ക് തെളിഞ്ഞറിയത്തില്ല ബട്ട് ഐ ആം ലേണിംഗ് ദാറ്റ് കാരണം ആത്മാവാണ് വിഷയം നസറയുടെ നായസയ അദ്ദേഹം മരിച്ചുപോയി പ്രിയുള്ള ഞാൻ പറയുന്നത് ഒന്നും വേണ്ട വിദ്യാഭ്യാസം വേണ്ട പ്രസംഗിക്കാനുള്ള കഴിവ് വേണ്ട പാടാനുള്ള ടാലന്റ് വേണ്ട ഒന്നും വേണ്ട ബൈബിൾ കോളേജ് ഡിഗ്രി വേണ്ട യാതൊന്നും വേണ്ട ആലയം പണിയാൻ ഒറ്റ കാര്യം മതി സൈന്യബലത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ കരങ്ങൾ എടുത്ത് ദൈവത്തെ ശ്രദ്ധിക്കാം ഹല്ലേലൂയ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് കഴിവില്ല കർത്താവേ എനിക്ക് യോഗ്യതയില്ല എനിക്ക് ടാലന്റുകളില്ല എനിക്ക് അറിവില്ല എനിക്ക് ഒന്നുമില്ല പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ മന്ത്രിക്കുന്നു നീ എനിക്ക് പ്രിയനാണ് നീ എനിക്ക് പ്രിയമാണ് പരിശുദ്ധ പിതാവേ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ സന്ദേശം അനേക ദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തേജസ്സിന്റെ നാട്ടിൽ ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരി കടന്നുപോയി തേജസ്സിന്റെ നാട്ടിൽ നിന്റെ മുഖം കണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യോടെയല്ല കർത്താവേ അനേക ആത്മാക്കളെ നേടി പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ഹല്ലേലൂയ ധൈര്യപ്പെട്ട് നിന്റെ ആലയം പണിയുന്നവരായി എല്ലാവരെയും മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വൈകുന്നേരത്തെ മീറ്റിംഗിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ച നടക്കുന്ന എല്ലാ മീറ്റിംഗിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തിയാല് എന്നൊരു ചേർമവചനം പറഞ്ഞാട്ടെ സൈന്യബലത്താൽ അല്ല കർത്താവേ ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ ഇന്ത്യ രാജ്യങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നേപ്പാൾ ആഫ്രിക്ക അനേക ദേശങ്ങൾ തുറന്നു കിടക്കുന്നു സൈന്യബലത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി നിന്റെ ലജ്ജിക്കാത്ത സാക്ഷികളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ് ബ്ലെസ് യു
ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org